Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ്. ബ്രഹ്മസൂത്ര സാങ്കൃഭാഷ ചതുർത്ഥ സൂത്രം. ഇവിടെ മൃത്യുകാരൻ എന്ന് പറയുന്ന ബ്രഹ്മസൂത്ര ഭാഷ്യകാരന്റെ അഭിപ്രായങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അത് ഇവിടെ പൂർവപക്ഷമാണ്, അതായത് അദ്വൈതിക്ക് സമ്മതമായ കാര്യങ്ങളല്ല. അത് ചർച്ച ചെയ്യുന്നത് സിദ്ധാന്തത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അദ്വൈത ചിന്തയിലെ ഒരു പ്രത്യേകത ഏതാണ്? പൂർവപക്ഷം വരുന്നത്, ഏതൊരഭിപ്രായങ്ങൾ ചർച്ച ചെയ്യുന്നത് അതിനെ എതിർക്കാൻ വേണ്ടി നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല, അതല്ല എന്റെ മുഖ്യമായ ഉദ്ദേശം, മറിച്ച് സിദ്ധാന്തം എന്തെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് വിചാരമാർഗമാണ്, വിചാരത്തിന്റെ പ്രയോജന സംശയ നിവൃത്തിയാണ്. അപ്പൊ സംശയങ്ങൾ ഉണ്ടായി നിവർത്തിക്കുകയാണ്. അപ്പൊ സംശയങ്ങളെ ആദ്യം കൊണ്ടുവരുന്നു, പിന്നെ നിവർത്തിക്കുന്നു, ഇല്ലാതാക്കുന്നു. അങ്ങനെ സംശയങ്ങളുടെ പൂർവക്ഷം എന്ന് പറയുന്നു ആ സംശയങ്ങൾ. അങ്ങനെ സംശയ രൂപത്തിൽ വരുന്ന പൂർവപക്ഷങ്ങളെ നിവർത്തിക്കുമ്പോൾ സിദ്ധാന്ത ആശയം വളരെ സ്പഷ്ടമാണ്. അതുകൊണ്ട് ഇവിടെ പൂർവപക്ഷിയായ ഉപവർഷൻ പറയുന്നത് ഉപാസനാവിധി, ഉപാസനാവിധിയുടെ അംഗമാണ്. ഉപാസനാവിധിയിലൂടെയാണ് ഈ ബ്രഹ്മത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നത് എന്ന് പറയും. എന്തുകൊണ്ട്? ശാസ്ത്രം ഒന്നുകിൽ പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി, ഇതാണ് ശാസ്ത്രത്തിന്റെ പ്രയോജനം. ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുക, ഇതിനുണ്ടാണ് ശാസ്ത്രത്തിന്റെ പ്രയോജനം. തഥാഹി ശാസ്ത്ര താല്പര്യ വിദ ആഹുഹു, ശാസ്ത്ര താല്പര്യത്തെ അറിയുന്ന ആൾക്കാർ ആചാര്യന്മാർ പറയുന്നു. ഇവിടെ പൂർവമീമാംസകരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അവർ ശാസ്ത്രത്തിന്റെ വേദത്തിന്റെ താല്പര്യത്തെ അറിയുന്നവരാണ് എന്ന് പൂർവപക്ഷി പറയും. ശാസ്ത്രത്തിന്റെ ശരിയായ താല്പര്യത്തെ അവർ അറിയുന്നു, അവർ പറയുന്നു. എന്ത് പറയുന്നു? മീമാംസ ഭാഷ്യത്തിന്റെ ചില ഭാഗങ്ങളെ ഇവിടെ ഉദ്ധരിക്കുകയാണ്. ദൃഷ്ടോഹി തസ്യ അർത്ഥ കർമ്മ അവബോധനം, തസ്യ ശാസ്ത്രസ്യ വേദസ്യ, വേദത്തിന്റെ അർത്ഥം പ്രയോജനം എന്താണ്? കർമ്മ അവബോധനം, കർമ്മത്തെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് ദൃഷ്ടം എന്നവിടെ വ്യക്തമാക്കിയിരിക്കുന്നു, ശാസ്ത്രത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. വേദത്തിന്റെ പ്രയോജനം കർമ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാക്കി തരികയാണ്, അല്ല തത്വജ്ഞാനവും അല്ല എന്നാണ്. ഇതി എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ചോദനായി ക്രിയായാഹ പ്രവർത്തകം വചനം, ചോദന എന്ന് പറയുന്നുണ്ട്. ശ്രുതി ചോദന, വേദചോദന എന്നെല്ലാം പറയുന്നുണ്ട്. ഈ ചോദന എന്ന് പറയുന്നത് എന്താണ്? ക്രിയായാഹ പ്രവർത്തകം വചനം, ക്രിയയിൽ കർമ്മത്തിൽ യാഗാദി കർമ്മങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്ന വചനമാണ് ചോദന എന്ന് പറയുന്നത്. ഗുരുവിനെ യാഗകർമ്മത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ആ വചനം അതിനെ ചോദന എന്ന് പറയുന്നു. ജൈമിനി സൂത്രം തന്നെ എടുത്തു പറയുന്നു, സസ്യ ജ്ഞാനം ഉപദേശ എന്ന് പറയുന്നു. സസ്യ ജ്ഞാനം ഉപദേശ, സസ്യ കർമ്മത്തിന്റെ ജ്ഞാനം ബോധകം, കർമ്മത്തെ ബോധിപ്പിക്കുന്നത് അതാണ് ഉപദേശം വാക്യം, വേദവാക്യം. വേദവാക്യങ്ങൾ കർമ്മത്തിന്റെ ബോധകമാണ്, കർമ്മത്തെയാണ് ബോധിപ്പിക്കുന്നതാണ്. വേദം മുഖ്യമായും ബോധിപ്പിക്കുന്ന കർമ്മത്തെയാണ്, അല്ലാതെ തത്വജ്ഞാനത്തെ അല്ല. സസ്യ ജ്ഞാനം, സസ്യ കർമ്മണ, കർമ്മത്തിന്റെ ബോധകം ജ്ഞാനം. കർമ്മണ ബോധകം, കർമ്മത്തിന്റെ ബോധകമാണ് ജ്ഞാനം, ബോധകമാണ് ഉപദേശം. വേദവാക്യം, ചോദന, വിധി വാക്യങ്ങളെല്ലാം കർമ്മത്തെ ബോധിപ്പിക്കുകയാണ് എന്നാണ്. ജൈമിനീയ സൂത്രം അതാണ് അടുത്ത്, അവിടെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. ജൈമിനീയ സൂത്രം 1:1:5 എന്ന് കൊടുത്തിട്ടുണ്ട്. 1-ാം അധ്യായത്തിലെ 1-ാം പാദത്തിലെ 5-ാമത്തെ സൂത്രമാണ്. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, വേദം ബോധിപ്പിക്കുന്നത് കർമ്മത്തെയാണ്, അല്ലാതെ തത്വജ്ഞാനത്തെയോ മോക്ഷത്തെയോ ഒന്നുമല്ല. സദ്ഭൂതാനാം ക്രിയാർത്ഥേന സമാമ്നായ, തത്ര ആ വേദത്തിൽ ഭൂതാനാം സിദ്ധ വസ്തുക്കളെല്ലാം, സിദ്ധമായിരിക്കുന്ന വസ്തുക്കൾ, ദ്രവ്യങ്ങൾ, അതെല്ലാം എന്താണ്? ക്രിയാർത്ഥേന, ക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്, യാഗാദി ക്രിയകൾക്ക് വേണ്ടിയിട്ടാണ് സമാമ്നായ പറഞ്ഞിരിക്കുന്നത്. അതായത് വേദത്തിൽ എന്തെങ്കിലും സിദ്ധമായ വസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, യാഗം സാധ്യമാണ്, സിദ്ധം എന്ന് പറയുമ്പോൾ യാഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതെല്ലാം സിദ്ധ വസ്തുക്കളാണ്, നെയ്യും മറ്റും. അതെല്ലാം എന്താണ്? ഭൂതങ്ങളെന്ന് അതിനെ പറയുന്നത്, സിദ്ധമായ വസ്തുക്കൾ. അതെല്ലാം എന്തിനു വേണ്ടി? ക്രിയാർത്ഥേന, ക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്, യാഗക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് അതിനെല്ലാം അവിടെ സമാമ്നായ ഉച്ചരിച്ചിരിക്കുന്നത്. സമുച്ചാരണം മറ്റ് വിധിവാക്യങ്ങളോടുകൂടി ചേർന്ന് അതിനെ പറഞ്ഞിരിക്കുന്ന നടക്കും. യാഗവിധികളോടുകൂടി ചേർന്ന് ദ്രവ്യങ്ങളെ പറഞ്ഞിരിക്കുന്നത് ആ യാഗത്തിന് വേണ്ടിയാണ് എന്ന് എന്റെ താല്പര്യം.
അതും ജൈമിനിയ സൂത്രമാണ്, സൂത്രത്തിന്റെ ഭാഗമാണ്. ആംനായസി ക്രിയാർത്ഥത്വ ആനർത്ഥക്യം അതദർത്ഥാണ്. ആംനായസി വേദം ക്രിയാർത്ഥത്വ കർമ്മത്തിന് വേണ്ടിയാണ്, അതദർത്ഥാണ് കർമ്മത്തിന് വേണ്ടി അല്ലാതെയുള്ള വേദഭാഗങ്ങൾ അനർത്ഥക്യം വ്യർത്ഥമാകും. ഇത് പൂർവപക്ഷ സൂത്രമാണ്, മുമ്പും ചർച്ച ചെയ്തതാണ്. ഇരിച്ച എന്നും പറഞ്ഞിരിക്കുന്നു. ഉപനിഷത് ഭാഗങ്ങളൊന്നും ക്രിയയ്ക്ക് വേണ്ടിയുള്ള അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അതെല്ലാം വ്യർത്ഥമാകും. വേദം മുഴുവൻ ക്രിയയെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഉപനിഷത് ഭാഗങ്ങളും ഒരു ക്രിയയെ ബോധിപ്പിക്കുകയാണ്. പൂർവമീമാംസകരിൽ നിന്നുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഉപനിഷത് ഭാഗങ്ങളിൽ ബോധിപ്പിക്കുന്ന ക്രിയ ധ്യാനമാണ്, ഉപാസനയാണ്, അതും മാനസിക ക്രിയയാണ്. അതാണ് ഇവിടെ പറയുന്ന വൃത്തികാരന്റെ താല്പര്യം. ബ്രഹ്മത്തെ ധ്യാനിക്കാൻ വിധിക്കുകയാണ് എന്നുള്ളതാണ്. ബ്രഹ്മം ധ്യാനം ഇവിടെ വിധിക്കുന്നു. ഉപാസീത തുടങ്ങിയ വാക്യങ്ങൾ വിധിപരമാണെന്നാണ്. സിദ്ധാന്തത്തിൽ അത് ബോധകമാണ്, വിധിയല്ല, വിധിക്കുകയല്ല, ബോധിപ്പിക്കുകയാണ്. വസ്തുസ്ഥിതിയെ പറയുന്നു, അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവുന്നു. പൂർവപക്ഷം അനുസരിച്ചതെല്ലാം വിധിയാണ്, വിധിക്കുന്നു. നീ അത് ചെയ്യൂ എന്നാവശ്യപ്പെടുന്നു, ധ്യാനിക്കൂ എന്നാവശ്യപ്പെടുന്നു. ഇവിടെ പറയുന്നു അത് ആവശ്യപ്പെടുകയല്ല, മറിച്ചത് ബോധകമാണ്, ഒരു തത്വത്തെ ബോധിപ്പിക്കുകയാണ്. അവിടെ വിധിയില്ല. നിന്റെ മുന്നിൽ കാണുന്ന വസ്തു ഇതാണ് എന്ന് പറയുമ്പോൾ അവിടെ വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. അവിടെ പിന്നീട് മറ്റൊന്ന് ചെയ്യൂന്ന് ആവശ്യപ്പെടുന്നില്ല. അതാണ് സിദ്ധാന്തം. അതഹ പുരുഷൻ ക്വചിത് വിഷയവിശേഷ പ്രവർത്തയത് കുതശ്ചിത് വിഷയവിശേഷ നിവർത്തയച്ച അർത്ഥവത് ശാസ്ത്രം. അതഹ അതുകൊണ്ടെന്നാണ് പുരുഷൻ ജീവനെ ക്വചിത് വിഷയവിശേഷ ചില വിശേഷ വിഷയങ്ങളിൽ പ്രവർത്തയെ പ്രവർത്തിപ്പിക്കുന്നു എന്ത് ശാസ്ത്രം. വിഷയവിശേഷ പ്രത്യേകമായ വിഷയങ്ങളിൽ, ഏത് യാഗത്തിനും യാഗത്തിനൂടെ വിഷയവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നു. യാഗം പോലെയുള്ള ചില പ്രത്യേക കാര്യങ്ങളിൽ പ്രവർത്തയ ശാസ്ത്രം, പ്രവർത്തിപ്പിക്കുന്ന ശാസ്ത്രം. അങ്ങനെ അത് അർത്ഥവത്താണ്, പ്രയോജനമുള്ളതാണ്. ഉദശ്ചിത് വിഷയവിശേഷ നിവർത്തയ ചില ഉദശ്ചിത് ചില വിശേഷ വിഷയങ്ങളിൽ നിന്ന് സുരാപാനം മദ്യപാനം പോലെയുള്ള വിശേഷ വിഷയങ്ങളിൽ നിന്ന് നിവർത്തയ നിവർത്തിപ്പിക്കുന്നു, അവനെ പിൻവലിപ്പിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ശാസ്ത്രം അർത്ഥവത്താകുന്നു. അപ്പൊ ശാസ്ത്രം പ്രയോജനം അർത്ഥവത്താകണമെങ്കിൽ, പ്രയോജനവത്താകണമെങ്കിൽ, ഒന്നുകിൽ അത് മനുഷ്യനെ പ്രേരിപ്പിക്കണം പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ദുഷ്പ്രവർത്തികളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കും. ഇതാണ് വിധിവാക്യങ്ങൾ, നിഷേധവാക്യങ്ങൾ എന്ന് പറയുന്നത്. തദ്ശേഷതയാ അന്യ ഉപയുക്തം, അതിന്റെ ശേഷം അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക്, ശേഷം എന്ന് പറഞ്ഞ അംഗം എന്നുള്ളത്, ആ വിധിവാക്യങ്ങളുടെ അല്ലെങ്കിൽ നിഷേധവാക്യങ്ങളുടെ അംഗം, അതിന്റെ ഭാഗം, അതിനോടുകൂടി ചേരുന്നത്, അതിനോടുകൂടി ചേർന്ന ഒരു അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് അന്യ ബാക്കിയുള്ള വേദഭാഗങ്ങളെല്ലാം ഉപയുക്തം, ഉപകരിക്കപ്പെട്ടിരിക്കുന്നു. അതിന് ആ മുഖ്യ വിധി നിഷേധങ്ങൾക്ക് അംഗങ്ങളായിരിക്കുന്നു, പ്രയോജനം ഉള്ളവയായിരിക്കുന്നു എന്നാണ്. സസാമാന്യ ഇത് പൂർവ്വകാണ്ഡത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. വിധി നിഷേധ വാക്യങ്ങളോട് ചേർന്നാണ് മറ്റുള്ള വാക്യങ്ങളെല്ലാം സാർത്ഥകമാകുന്നത്. അന്യത് ഉപയുക്തം, അന്യത് സാർത്ഥകമായിരിക്കുന്നു എന്ന് പറഞ്ഞ് സാമാന്യാത് വേദാന്താനമപി തഥാ ഏവ അർത്ഥവത്വം സ്യാത്. അതിന് തുല്യമായിരിക്കുന്നതുകൊണ്ട് വേദാന്തങ്ങളും ഉപനിഷത്തുകളും തഥാ ഇവ പൂർവകാണ്ഡത്തിൽ എങ്ങനെയാണോ അർത്ഥവാദ വാക്യങ്ങൾ അർത്ഥവത്തായി തീരുന്നത്, അതുപോലെ ഉപനിഷത്തിലെ വാക്യങ്ങളും അർത്ഥവത്തായി തീരുന്നു. എന്നുവെച്ചാൽ ഉപനിഷത്തിലെ വാക്യങ്ങളും ക്രിയാപരമാണ്, ക്രിയയെ ബോധിപ്പിക്കുകയാണ്. ഇത് ധ്യാനക്രിയയാണ് ബോധിപ്പിക്കുന്നത്, യാഗാദികളെയല്ല ബോധിപ്പിക്കുന്നത്. അങ്ങനെ ധ്യാനക്രിയ ബോധിപ്പിക്കാത്ത ഏതെങ്കിലും വാക്യങ്ങളുണ്ടെങ്കിൽ അത് ആ ധ്യാനത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളോട് ചേർന്ന് അത് അർത്ഥവത്താകുന്നു. അല്ല, ഇത് കേവലമായ വസ്തുപ്രതിപാദകമല്ല, വസ്തുബോധകമല്ല എന്നാണ്. ഇത് കേവലമായ വസ്തുപ്രതിപാദകമാണ്, ആത്മവസ്തുവിന്റെ പ്രതിപാദകമാണ്, ആത്മവസ്തുവിനെ പ്രതിപാദിക്കുന്നതാണ് എന്നാണ് സിദ്ധാന്തിയുടെ അഭിപ്രായം, അതായത് അദ്വൈതിയുടെ അഭിപ്രായം. അതല്ല എന്നാണ് ഒരുപക്ഷി പറയുന്നത്. സതിജ വിധി വരത്തി, അങ്ങനെ പറയുന്നതുകൊണ്ട് വളരെ അദ്വൈത സിദ്ധാന്തത്തിന്റെ മർമ്മപ്രധാനമായ ചില ആശയങ്ങളെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ തത്വജ്ഞാനം, മോക്ഷം, അതിന്റെയൊക്കെ എന്താണ് അതിന്റെ സ്വരൂപം എന്നുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. സതിജ വിധി വരുത്തി യഥാ സ്വർഗാദികാമസ്യ അഗ്നിഹോത്രാദി സാധനം വിധീയതേ ഏവം അമൃതത്വകാമസ്യ ബ്രഹ്മജ്ഞാനം വിധീയതേ ഇതി യുക്തം. അതുകൊണ്ട് എന്താണ് പൂർവോക്ഷി പറയുന്നത്? സതിജ വിധി വരുത്തി, വേദം മുഴുവനും വിധിപരമാണ്, ഉപനിഷത്തും അതുപോലെ തന്നെ. വിധിയാണ് അതിന്റെ താല്പര്യം, വിധിപരം എന്ന് പറഞ്ഞാൽ താല്പര്യം, വിധിയാണ് അതിന്റെ താല്പര്യം, വിധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തൊരു യഥാ യഥാ സ്വർഗാദികാമസ്യ അഗ്നിഹോത്രാദി സാധനം വിധിയത്, സ്വർഗവും മറ്റും ആഗ്രഹിക്കുന്നവന്, സ്വർഗ പുത്രൻ പശു സമ്പത്ത് തുടങ്ങിയൊക്കെ ആഗ്രഹിക്കുന്നവൻ എന്താണ്? അഗ്നിഹോത്രാദി സാധനം വിധിയത, അഗ്നിഹോത്രം തുടങ്ങിയ അതിന്റെ സാധനങ്ങൾ, അതിന്റെ ഉപായങ്ങൾ, ഫലത്തെ നേടുന്നതിനുള്ള ഉപായങ്ങളാണ് സാധനം. ആ സാധനങ്�ളെ വിധിക്കുന്നു, യാഗവും മറ്റും, അഗ്നിഹോത്രം യാഗമാണ് തുടങ്ങിയ യാഗങ്ങളും മറ്റും വിധിക്കുന്നു. ഏവം അതുപോലെ അമൃതത്വ കാമസ്യ, അമൃതത്വ മോക്ഷം അത് കാമിക്കുന്നവന്, ഇച്ഛിക്കുന്നവന് ബ്രഹ്മജ്ഞാനം വിധിയതേ, ബ്രഹ്മജ്ഞാനത്തെ വിധിക്കുന്നു. ഇത് യുക്തം. ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മ ഉപാസന എന്നാണ്. ഈ ജ്ഞാനശബ്ദം പല സ്ഥലത്തും പല അർത്ഥത്തിൽ വരും. ഇവിടെ ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മ ഉപാസന, ഉപാസന അതായത് ബ്രഹ്മധ്യാനം. അത് സന്ദർഭം അനുസരിച്ച് അർത്ഥം മനസ്സിലാക്കിക്കോളും. ഉപനിഷത്തുകളിലും വരും ജ്ഞാനം എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളും അത് ധ്യാനം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ചില ഭാഗങ്ങളിലത് ഉപാസനാകാന്ഡത്തിൽ ഉപാസനയെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ജ്ഞാനം എന്ന് പറഞ്ഞ് ധ്യാനം എന്ന അർത്ഥമാണ്. ഇത് പൂർവപക്ഷമാണ്. പൂർവപക്ഷത്തിൽ ജ്ഞാനം എന്ന് പറയുന്നതെല്ലാം ധ്യാനം അല്ലെങ്കിൽ ഉപാസന അല്ലെങ്കിൽ ധ്യാനം എന്നുള്ള അർത്ഥത്തിലായിരിക്കും. ഇവിടെ അമൃതത്വ കാമസ്യ, അമൃതത്വത്തെ ആഗ്രഹിക്കുന്നവന് ബ്രഹ്മജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മ ഉപാസന. അതിനെ ജ്ഞാനം എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ വളരെ ആശയക്കുഴപ്പം വരും. സിദ്ധാന്തം ഏത്, പൂർവപക്ഷം ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ. അതുകൊണ്ട് ബ്രഹ്മ ഉപാസന വിധിക്കുന്നു. ഇത് യുക്തം, ഇത് യുക്തം തന്നെയാണ്. നനുഹ ജിജ്ഞാസ്യ വൈലക്ഷണ്യം ഉക്തം. ഇവിടെ പറയുന്നത് പക്ഷെ ജിജ്ഞാസ്യം ഏതിനെയാണോ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അതാണ് ജിജ്ഞാസ്യം. ഉത്തരകാണ്ഡത്തിൽ ബ്രഹ്മം, പൂർവകാണ്ഡത്തിൽ കർമ്മം, ഇതാണ് ജിജ്ഞാസ്യമായിരിക്കുന്നത്. അപ്പൊ ജിജ്ഞാസ വൈലക്ഷണ്യം, ജിജ്ഞാസ്യ വിലക്ഷണത ഭേദം. ജിജ്ഞാസ്യം ഭിന്നങ്ങളാണ്. അതായത് ഇവിടെ ഉപനിഷത്തിൽ ജിജ്ഞാസ്യമായിരിക്കുന്നത് ബ്രഹ്മമാണ്, കർമ്മമല്ല. ഇത് നേരത്തെ പറഞ്ഞല്ലോ, അത് വിശദീകരിക്കുന്നു. കർമ്മകാണ്ഡേ ഭവ്യോ ധർമ്മോ ജിജ്ഞാസ്യ ഇഹതു ഭൂതം നിത്യ നിവൃത്തം ബ്രഹ്മ ജിജ്ഞാസ്യം. കർമ്മകാണ്ഡത്തിൽ, പൂർവകാണ്ഡത്തിൽ എന്താണ് ഭവ്യോ ധർമ്മോ ജിജ്ഞാസ്യ, ഭവ്യമായിരിക്കുന്ന എന്നുവെച്ചാൽ ഭവിക്കേണ്ടത്, ഉണ്ടാകേണ്ടത്, ജിജ്ഞാസാകാലത്തില്ലാത്തതും അനുഷ്ഠാനത്തിലൂടെ സാധിക്കേണ്ടതും അതാണ് ഭവ്യം. യാഗം, യാഗത്തിൽ നിന്നുണ്ടാകുന്ന അപൂർവം, അതെല്ലാം ഭവ്യം. അതാണ് ധർമ്മം, അതാണ് അവിടെ ജിജ്ഞാസ്യം, ജിജ്ഞാസ്യമായിരിക്കുന്നത്, ജിജ്ഞാസയ്ക്ക് വിഷയമായിരിക്കുന്ന അതാണ്. ഇഹതു അതേസമയം ഉപനിഷത്തിലാണെങ്കിലോ ഉത്തരകാണ്ഡത്തിലാണെങ്കിലോ ഭൂതം എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കുന്നു. നിത്യ നിവൃത്തം എന്നും ഉള്ളത്, നിത്യമായിരിക്കുന്നു, നിത്യമായി സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മ ജിജ്ഞാസ്യം, പരബ്രഹ്മമാണ് ഇവിടെ ജിജ്ഞാസ്യമായിരിക്കുന്നത്, അറിയാൻ ആഗ്രഹിക്കുന്നത്. ഉപനിഷത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നത് ആ പരബ്രഹ്മത്തെയാണ്. പൂർവകാണ്ഡത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നത് കർമ്മത്തെയാണ്. തത്ര ധർമ്മജ്ഞാന ഫലാത് അനുഷ്ഠാന അപേക്ഷാത് വിലക്ഷണം ബ്രഹ്മജ്ഞാന ഫലം ഭവിതം അർഹതി. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണ്. അതായത് പൂർവപക്ഷിയോട് സിദ്ധാന്തി പറഞ്ഞു കൊടുക്കുകയാണ്. ധർമ്മജ്ഞാന ഫലാത്, ധർമ്മജ്ഞാനത്തിന്റെ ഫലമാണ് അനുഷ്ഠാന അപേക്ഷാത്. അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നതാണ് എന്ത്, യാഗാദികൾ അല്ലെങ്കിൽ അപൂർവം. ധർമ്മം എന്ന് പറയുന്നു, പുണ്യം എന്ന് പറയുന്നു, നിയോഗം, പല പേരുകളുണ്ട്. അതെന്താണ് ധർമ്മജ്ഞാന, ധർമ്മജ്ഞാനം യാഗത്തിന്റെ ജ്ഞാനം. യാഗം എന്താണെന്നറിയണം. യാഗാതിരേവ ധർമ്മ എന്ന് പറയും യാഗജ്ഞാനം. അതറിയണം. ജ്ഞാനം ഉണ്ടായാൽ പോരാ, പിന്നീട് അവിടെ അനുഷ്ഠാനം ആവശ്യമാണ്. അതാണ് പൂർവകാണ്ഡത്തിലെ വിഷയം ജിജ്ഞാസ്യം. ഇവിടെ അതല്ല, ബ്രഹ്മജ്ഞാനം അങ്ങനെയല്ല. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് വേറെ അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നില്ല. ബ്രഹ്മജ്ഞാനം ഉണ്ടായാൽ അവിടെ പിന്നെ അനുഷ്ഠാനം ആവശ്യമില്ല. ബ്രഹ്മജ്ഞാനവും അതിന്റെ ഫലവും തമ്മിൽ കാലവിളംബമില്ല. ധർമ്മജ്ഞാനം അങ്ങനെയല്ല. ധർമ്മത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, യാഗത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അനുഷ്ഠിക്കാൻ പലതുമുണ്ട്. പക്ഷേ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവുണ്ടായാൽ പിന്നെ അവിടെ അനുഷ്ഠാനങ്ങളെല്ലാം അവസാനിക്കുന്നു, പിന്നീട് ഒന്നും അനുഷ്ഠിക്കാനില്ല. അനുഷ്ഠാനങ്ങളെല്ലാം അറിവുണ്ടാകുന്നതിന് വേണ്ടിയാണ്, അതിന് മുമ്പാണ് അറിവ്. അതാണ് ധർമ്മജ്ഞാന ഫലാത് അനുഷ്ഠാന അപേക്ഷ. ധർമ്മജ്ഞാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നു അനുഷ്ഠാനം. ധർമ്മജ്ഞാനത്തിന്റെ ഫലമെന്ന് പറയുന്നത് അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നു. അതിൽ നിന്ന് വിലക്ഷണമാണെന്ത് ബ്രഹ്മജ്ഞാന ഫലം. ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലമായ, ധർമ്മജ്ഞാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഫലമായിട്ട് അവിടെ സ്വർഗാദി ഫലങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അത് അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നു. ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലമായി മോക്ഷത്തെ എടുക്കുന്നു, അവിടെ അനുഷ്ഠാനം ആവശ്യമില്ല. ഭവിതമാർത്ഥതി ബ്രഹ്മജ്ഞാനത്തിൽ നിന്ന് മോക്ഷം, ബ്രഹ്മജ്ഞാനം മോക്ഷവും തമ്മിൽ ഇടയ്ക്ക് പിന്നീട് മറ്റൊന്നും അവിടെ ചെയ്യാനില്ല. അതിനെ പൂർവപക്ഷം നിഷേധിക്കുന്നു. സിദ്ധാന്തിയുടെ ഈ വിശദീകരണത്തെ നാർഹത്യേവം ഭവിതം, നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? കാര്യവിധി പ്രയുക്തസ്യൈവ ബ്രഹ്മണ പ്രതിപാദ്യമാണ്. കാര്യവിധി പ്രയുക്തമായ, കാര്യവിധിയുടെ അംഗമായ ബ്രഹ്മത്തെയാണ് ഇവിടെ പ്രതിപാദനം ചെയ്യുന്ന ഉപനിഷത്തിൽ. കാര്യവിധി എന്ന് പറഞ്ഞാൽ ഉപാസന വിധി, ഉപാസനാ വിധി. ഉപാസന ഒരു കാര്യമാണ്, കർത്തവ്യമാണ്. കാര്യം കർത്തവ്യം സമാനാർത്ഥത്തിൽ ഉള്ള പദങ്ങളാണ്. ഒരു കർത്തവ്യ വിധിയുണ്ട് അവിടെ. എന്താണ് അതിന്റെ വിശദീകരിക്കും. അതിന്റെ അംഗമായ കാര്യവിധി പ്രയുക്തം, കാര്യവിധിയുടെ അംഗമായ ബ്രഹ്മത്തെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. എങ്ങനെ? അതിന് ശ്രുതിയിൽ നിന്ന് തന്നെ ഇവിടെ വാക്യങ്ങളെ കാണിക്കുകയാണ്. ആത്മാവ അരേ ദ്രഷ്ടവ്യ ഇതി അരേ ആത്മാദ്രഷ്ടവ്യ ബൃഹദാര നിമിഷത്തിൽ യാജ്ഞവൽക്കിയൻ മൈത്രിയോട് ഉപദേശിക്കുകയും ആത്മാവിനെ ദ്രഷ്ടവ്യ സാക്ഷാത്കരിക്കേണ്ടതാണ് എന്ന് പറയുന്നു. ദ്രഷ്ടവ്യ ഒരു വിധിയാണ്, നീനെ സാക്ഷാത്കരിക്കണം എന്നാണ്. ഈ ആത്മാ അപഹതപാത്മാ സ്വ അന്വേഷ്ടവ്യ സ വിജിജ്ഞാസിതവ്യ ആത്മാ, ഏതൊരു ആത്മാവാണോ അപഹതപാത്മാ പാപരഹിതനായിരിക്കുന്നത്, പാപസ്പർശമില്ലാതിരിക്കുന്നത്, സ അന്വേഷ്ടവ്യ ആ ആത്മാവാണ് അന്വേഷിക്കേണ്ടത്, അന്വേഷണത്തിന് വിഷയമാകേണ്ടത്, വിജിജ്ഞാസിതവ്യ അതിനെയാണ് വിശേഷിച്ചറിയാൻ ആഗ്രഹിക്കേണ്ടത്. അത് ചാന്തോക്യത്തിൽ പറയുന്നു. ഇവിടെയെല്ലാം എന്താണ്, ഓരോ വിധിയാണ്, എന്നത് ചെയ്യൂ എന്നാണ്. ആത്മാ ഈ ചിജൈവ ഉപാസിത തന്നെ, ആത്മാവെന്ന് തന്നെ ഉപാസിക്കണം, ധ്യാനിക്കണം. അവിടെയും വിധിക്കുകയാണ്, ധ്യാനിക്കൂ എന്ന് വിധിക്കുകയാണ്. ആത്മാനമേവ ലോകം ഉപാസിത, ആത്മാവാകുന്ന ആ ഫലത്തെ ഉപാസിക്കുക. കർമ്മഫലം സ്വർഗാദി ഫലത്തെയല്ല, ലോകം എന്ന് വെച്ചാൽ ഫലം, ആത്മാവാകുന്ന ഫലം അതിനെയാണ് നീ ധ്യാനിക്കേണ്ടത്. ബ്രഹ്മവേദ ബ്രഹ്മ ഏവ ഭവതി, ബ്രഹ്മവേദ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവൻ ധ്യാനിക്കുന്നവൻ ബ്രഹ്മ ഏവ ഭവതി, ബ്രഹ്മം തന്നെയായിത്തീരുന്നു. ഇവിടെ വേദ എന്ന് വെച്ചാൽ ഉപാസിക്കുക എന്നുള്ളത്. ഉപനിഷത്തിൽ വേദശബ്ദവും പല സന്ദർഭങ്ങളിലും വരും. ഏവം വേദ എന്നെല്ലാം വരുന്നിടത്ത് ആരാണോ ഇപ്രകാരം ധ്യാനിക്കുന്നത് എന്നുള്ള അർത്ഥവും വരും, ആരാണോ ഇപ്രകാരം അറിയുന്നത് എന്നുള്ള അർത്ഥവും വരും സന്ദർഭമനുസരിച്ച്. ഇവിടെ ഇപ്പോൾ പൂർവപക്ഷി വേദശബ്ദത്തിന് ഉപാസന ധ്യാനം എന്നുള്ള അർത്ഥം നടക്കുന്നു. സിദ്ധാന്തി വേദശബ്ദത്തിന് ബ്രഹ്മവേദ, ബ്രഹ്മത്തെ അറിയുന്നവൻ, ബ്രഹ്മവേദനമുള്ളവൻ, ബ്രഹ്മജ്ഞാനി, ബ്രഹ്മ ഏവ ഭൗതി, അവൻ ബ്രഹ്മം തന്നെയാണ് എന്ന് പറയുന്നു സിദ്ധാന്തം. പക്ഷെ പൂർവപക്ഷി അങ്ങനെയല്ല, ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ എന്ന് പറയും. ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ ബ്രഹ്മം ആയിത്തീരുന്നു എന്ന് പറയുന്നത് സിദ്ധാന്തിക്ക് അഭിമതമായ വ്യാഖ്യാനമല്ല. സിദ്ധാന്തി ഇവിടെ ഉദ്ദേശിക്കുന്നത് ജ്ഞാനമാണ്. ആ ബ്രഹ്മജ്ഞാനം അവൻ ബ്രഹ്മം തന്നെ. ജ്ഞാനിത്വ ആത്മീയ മേ മതം, ഭഗവാൻ ഗീതയിൽ പറയുന്നു ജ്ഞാനി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അത് ജ്ഞാനത്തെ ജ്ഞാനപരമായിട്ടാണ് സിദ്ധാന്തി വ്യാഖ്യാനിക്കുന്നത്. ഇത്യാദി വിധാനേഷു, ഇതെല്ലാം വിധികളാണ് എന്നാണ് പൂർവപക്ഷി പറയുന്നത്. തസ്സു കോ അസൗ ആത്മാ കിം തദ് ബ്രഹ്മ ഇത്യാകാംക്ഷായാം തസ്വരൂപ സമർപ്പണേന സർവേ വേദാന്ത ഉപയുക്താഹ. ഇത്യാദി വിധാനേഷു, ഇതെല്ലാം വിധികളാണ്. ഈ വിധികൾ വിധി വിധാനേഷു സസ്സു, ഇത്തരം വിധികൾ ഉണ്ടായിരിക്കെ, ഇത് പൂർവപക്ഷിയാണ് പറയുന്നത്. കോ അസൗ ആത്മാ, ആരാണ് ഈ ആത്മാവ്, കിം തദ് ബ്രഹ്മ, എന്താണ് ആ ബ്രഹ്മം, ഇത്യാകാംക്ഷായാം, അങ്ങനെ ശ്രോതാവിന് സംശയമുണ്ടാകുന്നു. ഈ ശ്രുതിവാക്യങ്ങളെ ശ്രവിക്കുന്നവരും സംശയം ഉണ്ടാകുന്നു, ആരാണ് ആത്മാവ്, എന്താണ് ബ്രഹ്മം. തസ്വരൂപ സമർപ്പണേന, ആ സ്വരൂപത്തെ ബോധിപ്പിച്ചുകൊണ്ട്, ആ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ ബോധിപ്പിച്ചുകൊണ്ട് സർവേ വേദാന്ത ഉപയുക്താഹ, സർവ വേദാന്തങ്ങളും ആ വിധിയുടെ അംഗങ്ങളായിരിക്കുന്നു, ഉപയുക്താഹ അംഗങ്ങളായിരിക്കുന്നു എന്നാണ്. സർവ വേദാന്തം മറ്റു വേദാന്ത വാക്യങ്ങളും ആ വിധിയുടെ അംഗങ്ങളായിരിക്കുന്നു. ഏത് വാക്യങ്ങൾ, നിത്യ സർവജ്ഞ സർവഗതോ നിത്യതൃപ്തോ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവോ വിജ്ഞാനമാനന്ദം ബ്രഹ്മ ഇത്യവുമാതയ. ഈ ആശയങ്ങളെ പറയുന്ന വാക്യങ്ങളെല്ലാം എന്താണ്, ആ ബ്രഹ്മം നിത്യനാണ്, സർവജ്ഞനാണ്, സർവഗതൻ സർവവ്യാപിയാണ്, സർവഗതൻ എല്ലായിടത്തും ഗമിച്ചിരിക്കുന്നവൻ എന്ന് വെച്ചാൽ സർവവ്യാപി എന്നാണ്. നിത്യതൃപ്തൻ നിത്യതൃപ്തനായിരിക്കുന്നു, നിത്യശുദ്ധ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനാണ്, വിജ്ഞാനം ആനന്ദം ബ്രഹ്മ തുടങ്ങി ഈ വാക്യങ്ങളെല്ലാം എന്താണ് വിധിവാക്യങ്ങളോട്, വിധിവാക്യങ്ങൾക്ക് വേണ്ടി ഇതിന്റെ അർത്ഥങ്ങളെ സമർപ്പിക്കുകയാണ്. വിധിവാക്യങ്ങളും ഈ വാക്യങ്ങളോടും കൂടി ചേർന്നിട്ട് കർമ്മകാന്ഡം പോലെയാണ് ഇവിടെ പറയുന്നത്. ഈ ബ്രഹ്മകാന്ഡത്തിന്റെയും അർത്ഥത്തെ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെയാണ് പൂർവ്വപക്ഷി പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലോ, തദുപാസനാച്ച ശാസ്ത്രദൃഷ്ടോ അദൃഷ്ടോ മോക്ഷ ഫലം ഭവിഷ്യരീതി. തദുപാസന, അങ്ങനെയുള്ള ബ്രഹ്മത്തിന്റെ ധ്യാനം കൊണ്ട്, ബ്രഹ്മത്തെ ധ്യാനിക്കുന്നതിലൂടെ ശാസ്ത്രദൃഷ്ട, ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്നതായ, ശാസ്ത്രം വെളിപ്പെടുത്തിയിരിക്കുന്നതായ അദൃഷ്ടോ മോക്ഷ, അദൃഷ്ടമായിരിക്കുന്ന മോക്ഷം, അതീന്ദ്രിയമായിരിക്കുന്ന മോക്ഷം, യാഗാദികളിൽ നിന്നുണ്ടാകുന്ന അപൂർവം എങ്ങനെയാണോ അദൃഷ്ടമായിരിക്കുന്നത്, അതുപോലെ അതീന്ദ്രിയമായിരിക്കുന്ന മോക്ഷഫലം ഭവിഷ്യതി, മോക്ഷഫലം ഉണ്ടാകും ധ്യാനത്തിലൂടെ. കർത്തവ്യവിധി അനനുപ്രവേശേ വസ്തുമാത്ര കഥനെ ആന ഉപാദാന അസംഭവ സപ്തദ്വീപ വസുമതി രാജാസു ഗച്ഛതി ഇത്യാദി വാക്യ വേദാന്താനാം വേദാന്തവാക്യാനാം ആനർത്ഥക്യമേവ സ്യാത്. ഈ തരത്തിൽ അർത്ഥത്തെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വേദാന്ത വാക്യങ്ങളെല്ലാം അനർത്ഥകമായി പോകും. ഏതുപോലെ കർത്തവ്യവിധി അനനുപ്രവേശി, കർത്തവ്യവിധികളുമായി അന്വയിച്ചില്ല എന്നുണ്ടെങ്കിൽ, കർത്തവ്യവിധി എന്ന് പറയുന്നത് ഉപാസീത തുടങ്ങിയ ധ്യാനം കർത്തവ്യമാണെന്ന് വിധിക്കുന്ന വിധികൾ, അതിനോടുകൂടി ചേർന്ന് വിജ്ഞാനം ആനന്ദം ബ്രഹ്മ തുടങ്ങിയ വാക്യങ്ങൾ അന്വയിച്ചില്ല എന്നുണ്ടെങ്കിൽ, രണ്ടും കൂടി ചേർത്ത് താല്പര്യത്തെ മനസ്സിലാക്കിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വസ്തുമാത്ര കഥനെ വിജ്ഞാനമാനന്ദം ബ്രഹ്മ കേവലം ഒരു വസ്തുവിനെ ബോധിപ്പിക്കുകയാണ്, അതാണ് സിദ്ധാന്തം. പൂർവക്ഷി പറയുന്നു അങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹാന ഉപാദാന അസംഭവ, ഇവിടെ ഒന്നിനെയും എടുക്കുന്നതിനോ തള്ളുന്നതിനോ സാധ്യതയില്ല. ഹാനം ഹരിക്കുക, ഉപാദാനം സ്വീകരിക്കുക, അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഏതുപോലെ സപ്തദ്വീപ വസുമതി, ഒരു ഉദാഹരണം പറയണം, സപ്തദ്വീപുകളുള്ളതാണ് ഭൂമി എന്നുള്ള വാക്ക് കേട്ടുകഴിഞ്ഞാൽ അതിന്റെ അർത്ഥബോധം ഉണ്ടാകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അവിടെ പ്രയോജനമൊന്നുമില്ല. കാരണം ഒന്നും ചെയ്യാൻ പറയുന്നില്ല, ഒന്നും ചെയ്ത് നേടാനില്ല, പുരുഷാർത്ഥം അതിനൊന്നും സാധിക്കാനില്ല. അങ്ങനെ ഒരു വാക്യം കേട്ടുകഴിഞ്ഞാൽ എന്താ പുരുഷാർത്ഥം ഉണ്ടാകുന്നത്? വാക്കിന്റെ അർത്ഥജ്ഞാനം ഉണ്ടാകുന്നു, അത്രയല്ല, വാക്യാർത്ഥജ്ഞാനം ഉണ്ടാകുന്നു, പുരുഷാർത്ഥം അതുകൊണ്ട് സാധിക്കത്തില്ല. അതുപോലെ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം വിജ്ഞാനവും ആനന്ദവുമാണെന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നു, അവിടെ ഒന്നും നേടാനില്ല, ഒന്നും തള്ളിക്കളയാനില്ല, എന്നിട്ട് പുരുഷാർത്ഥം ഒന്നും അവിടെ ശ്രദ്ധിക്കത്തില്ല. അതുപോലെ വേറെ ഉദാഹരണം പറയുന്നു, രാജാസു ഗച്ഛതി, ഇതാ രാജാവ് പോകുന്നു എന്ന് പറയുന്നു. എന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്നു, രാജാവ് പോകുന്നു, അതുകൊണ്ട് എന്താ പുരുഷാർത്ഥം നേടുന്നത്? ഒന്നും നേടുന്നില്ല. വാക്യത്തിന്റെ അർത്ഥജ്ഞാനം ഉണ്ടാകുന്നു എന്നേ ഉള്ളൂ. കേവലം വാക്യ അർത്ഥജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷാർത്ഥമൊന്നും നേടത്തില്ല എന്നാണ്. പുരുഷാർത്ഥം നേടണമെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിക്കണം, വാക്യാർത്ഥജ്ഞാനം കൊണ്ട് പുരുഷാർത്ഥം ഉണ്ടാകത്തില്ലെന്നാണ്. പക്ഷെ ഇതാണ് വേദാന്തവും മറ്റ് അദ്വൈതവും മറ്റ് സാധനാ മാർഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അദ്വൈതം എന്താണ് പറയുന്നത്? വാക്യാർത്ഥജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷാർത്ഥത്തിന് വേറൊന്നും പ്രവർത്തിക്കേണ്ടെന്നാണ്, അതാണ് അദ്വൈതത്തിൽ പറയുന്നത്. അദ്വൈതിയുടെ അഭിപ്രായം അതാണ്. മറ്റുള്ള എല്ലാ സാധനാ മാർഗങ്ങളും പറയുന്നത് എന്താണ്? ജ്ഞാനം ഉണ്ടായാൽ പിന്നെ പ്രവർത്തിക്കണം, ആ പ്രവൃത്തിയാണ് ധ്യാനമെന്നും മറ്റും പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? വാക്യാർത്ഥജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തിയില്ല, പിന്നീട് മോക്ഷത്തിന് വേണ്ടി മറ്റൊന്നും ചെയ്യേണ്ട കാര്യം ഇല്ല എന്നാണ്. അതാണ് ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നത്, മറ്റുള്ള സാധനാ മാർഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് രാജാസു ഗച്ഛതി, ഇതാ രാജാവ് പോകുന്നു, ഒരാൾ പറയുന്നു, വേറൊരാൾ കേൾക്കുന്നു, കേൾക്കുന്നയാളിന് എന്ത് പുരുഷാർത്ഥം നേടുന്നു? പുരുഷാർത്ഥം നേടണമെങ്കിൽ രാജാവിന്റെ അടുത്ത് പോയി രാജാവിനോട് അർത്ഥിക്കണം, പുരുഷയിൽ അർത്ഥ്യത, എന്താണ് എനിക്ക് സമ്പത്ത് വേണം അല്ലെങ്കിൽ ഗ്രാമം വേണം, അങ്ങനെ എന്തെങ്കിലും അർത്ഥിക്കുന്നു. അർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പുരുഷാർത്ഥം നേടുന്നു. അല്ലാതെ രാജാവ് പോകുന്നു എന്നുള്ള വാക്യം കേട്ട് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പുരുഷാർത്ഥം നേടാവക്കത്തില്ലെന്നാണ്. ജ്ഞാനം കൊണ്ട് പുരുഷാർത്ഥം ഉണ്ടാകത്തില്ലെന്നാണ്. അദ്വൈതി എന്താണ് പറയുന്നത്? ഇത് കേട്ടാൽ മാത്രം മതി, കേട്ട് ആ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷാർത്ഥം സിദ്ധമായി. എന്തുകൊണ്ട്? ജ്ഞാനം ഉണ്ടാകുന്നു, അജ്ഞാനം നശിക്കുന്നു. മോക്ഷത്തിന് തടസ്സമായിരുന്ന അജ്ഞാനമാണ്, അജ്ഞാനം നശിച്ചാൽ മുക്തനായി. ഇതാണ് അദ്വൈതത്തിന്റെ രീതി. ഇതിനെ നിഷേധിക്കുന്നു പൂർവക്ഷി. ഇത്യാദി വാക്യവത് വേദാന്ത വാക്യാനാം ആനർത്ഥക്യമേവ സ്യാത്. ഈ വാക്യങ്ങളെല്ലാം എങ്ങനെയാണോ പ്രയോജനമില്ലാത്തതായി തീരുന്നത്, അർത്ഥമില്ലെന്നല്ല ഇവിടെ ആനർത്ഥിക്കുമെന്ന് പറഞ്ഞ്, ഇത്യാദി വാക്യവത് വേദാന്ത വാക്യാനാം, വേദാന്ത വാക്യങ്ങൾ എന്തുവരും? ആനർത്ഥക്യം എന്ന് വെച്ചാൽ നിഷ്പ്രയോജനം ആയി തീരും. ഈ വാക്യങ്ങൾ എങ്ങനെയാണോ ഇതിന്റെ അർത്ഥം ശ്രവിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം, അതായത് പുരുഷാർത്ഥമാകുന്ന പ്രയോജനം ശ്രദ്ധിക്കാത്തത്, അതുപോലെ ഇവിടെ ആനർത്ഥിക്കും എന്ന് വെച്ചാൽ ശബ്ദത്തിന് അർത്ഥമില്ലാത്ത എന്നുള്ള അർത്ഥമല്ല, നിഷ്പ്രയോജനം എന്നുള്ള അർത്ഥമാണ്, പുരുഷാർത്ഥം ശ്രദ്ധിക്കത്തില്ലെന്നാണ്. അതുകൊണ്ട് വേദാന്ത വാക്യങ്ങൾ എന്താവും? പുരുഷാർത്ഥ ശൂന്യങ്ങളായി തീരും. തത്വമസി എന്ന് കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാകും, പക്ഷെ ആ ജ്ഞാനം കൊണ്ട് പുരുഷാർത്ഥമൊന്നും ശ്രദ്ധിക്കത്തില്ല. അതിന് സമാധാനമായിട്ട് അദ്വൈതി പറയുന്നത്, നനു വസ്തു മാത്ര കഥനേവി രജ്ജുരിയം നായം സർപ്പ ഇത്യാദു ഭ്രാന്തി ജനിത ഭീതി നിവർത്തനേന അർത്ഥവത്വം ദൃഷ്ടം തഥാ ഇഹാവി അസംസാരി ആത്മവസ്തു കഥനേന സംസാരിത്വഭ്രാന്തി നിവർത്തനേന അർത്ഥവത്വം സ്യാത്. പറയുന്നു, അത് ശരിയല്ലല്ലോ. വസ്തു മാത്ര കഥനേവി, ഒരാളിനോട് മറ്റൊരാൾ ഒരു വസ്തുവിനെ കുറിച്ച് പറയുകയാണ്, വസ്തുവിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. വസ്തു മാത്ര കഥനം എന്ന് പറയുമ്പോൾ ഇന്നത് നീ ചെയ്യൂ, നീ ധ്യാനിക്കൂ എന്നൊന്നും പറയുന്നില്ല. വസ്തു മാത്ര കഥനം, വസ്തുവിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. എങ്ങനെ? രജ്ജുരിയം നായം സർപ്പ, ഒരു ഭ്രമത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തിയോടുകൂടി പറയുകയാണ്, വ്യക്തിയോട് പറയാണ് ഇത് ഹയറാണ് സർപ്പമല്ല. ഹയറിൽ സർപ്പഭ്രമമുണ്ടായ വ്യക്തിയോട് അടുത്തു നിൽക്കുന്ന വേറൊരാൾ പറയാണ്, നീ കണ്ടതെന്താണിത്? ഹയറല്ല, സർപ്പമല്ല, ഹയറാണ് എന്ന് ബോധിപ്പിക്കുമ്പോൾ ഭ്രാന്തിജനിത ഭീതി നിവർത്തനേന, അയാൾ ഭയന്നിരുന്നു, സർപ്പത്തെ കണ്ട് അയാൾ ഭയമുണ്ടായി, ശരീരത്തിൽ വിറച്ചു, കണ്ണ് നിറഞ്ഞു, കണ്ണുനീര് വന്നു, ഓടി, പലതും സംഭവിച്ചു. അപ്പോൾ ആ ഭ്രമം കൊണ്ടുണ്ടായ ഭയം നിവർത്തിക്കുന്നു, ഇല്ലാതാകുന്നു. ഭയം ദുഃഖം എന്നാ ഇല്ലാതാകുന്നു. അവിടെ എന്താണ്, ഒന്നും ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല, മറിച്ച് വസ്തു എന്താണെന്ന് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. ശ്രോതാവിന്, കേട്ടയാളിന് എന്ത് മനസ്സിലുണ്ടായി? ആ ഇത് സർപ്പമല്ല, ഇത് വെറും കയറാണ്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആശ്വാസം വന്നു, സമാധാനം വന്നു, അയാളുടെ ഭയം മാറി, ദുഃഖം മാറി. അപ്പൊ കേവലം വസ്തുവിനെ ബോധിപ്പിക്കുന്നതിലൂടെയും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ആവശ്യപ്പെടാതെ ഇന്നതാണ് വസ്തു എന്ന് ബോധിപ്പിക്കുന്നതിലൂടെ ഭയം മാറുന്നതായും ദുഃഖം മാറുന്നതായിട്ടും കാണുന്നുണ്ടല്ലോ എന്ന് സിദ്ധാന്തി പറയുന്നു. അർത്ഥവത്വം ദൃഷ്ടം, അത്തരം വാക്യങ്ങൾക്കും പ്രയോജനമുണ്ടല്ലോ. ആ വാക്യങ്ങൾ അർത്ഥവത്താണ്, പ്രയോജനം ഉണ്ടാകുന്നു. എന്താണ് അവിടുത്തെ പ്രയോജനം? അയാളുടെ ദുഃഖം മാറി, ഭയം മാറി, അത് കാണുന്നുണ്ടല്ലോ. തഥാ അതുപോലെ ഇഹാദി ഈ ഉപനിഷത്തിലും അസംസാരി ആത്മവസ്തു കഥനേന, അസംസാരിയായിരിക്കുന്ന, സംസാരിയല്ലാതിരിക്കുന്ന, ജന്മ മരണങ്ങളില്ലാതിരിക്കുന്ന, സുഖദുഃഖാദികളില്ലാതിരിക്കുന്ന ആത്മവസ്തുവിനെ പറയുന്നത് കൊണ്ട്, തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നല്ല, ആ പരമാത്മവസ്തുവിനെ പറയുന്നത് കൊണ്ട് സംസാരിത്വ ഭ്രാന്തി നിവർത്തനേന, താൻ സംസാരിയാണ്, തനിക്ക് ജനനവും മരണവും ഉണ്ട്, അതാണ് സംസാരിത്വ ഭ്രാന്തി. താൻ ശരീരം ഉള്ളവനാണ്, തനിക്ക് ജനനവും മരണവും ഉണ്ട്, താൻ സുഖിയാണ്, ദുഃഖിയാണ്, താൻ ബന്ധനസ്ഥനാണ്, ഇതാണ് സംസാരിത്വ ഭ്രാന്തി. ഈ സംസാരിത്വ ഭ്രാന്തി നിവർത്തനേന ഇല്ലാതാകുന്നു. അർത്ഥവത്വം സ്യാ, ഇതിനും അർത്ഥവത്വം ഉണ്ടാകും, പ്രയോജനം ഉണ്ടാകും, പുരുഷാർത്ഥം ഇതുകൊണ്ട് സിദ്ധിക്കും, ഉപനിഷത്ത് വാക്യങ്ങളെ കൊണ്ടും എന്ന് സിദ്ധാന്തി പറയുന്നു.